യോവേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ ആദ്യ 6 വാക്യങ്ങളാണല്ലോ ചിന്തിച്ചുകൊണ്ടിരുന്നത്. വെട്ടിക്കിളിയിലൂടെ ഉണ്ടാകുവാൻ പോകുന്ന നാശത്തെക്കുറിച്ച് പ്രവാചകൻ തന്റെ ജനത്തിന് മുന്നറിയിപ്പ് നൽകുന്നു. പ്രവാചകൻ പെരുവേലിന്റെ മകനാണ്. അവൻ ജീവിച്ച കാലത്ത് തന്റെ ജനത്തോട് പറയുവാൻ ഉണ്ടായിരുന്നത് യഹോവയുടെ ദിവസത്തെക്കുറിച്ചായിരുന്നു. യോവേൽ പ്രവാചകൻ പ്രവചനം എഴുതിയ പ്രവാചകന്മാരിൽ വെച്ച് ആദ്യം എഴുതിയ പ്രവാചകനാകുന്നു നാം കണ്ടു. നാം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, അത് എന്റെ മുന്തിരിവല്ലിയെ ശൂന്യമാക്കി, എന്റെ അത്തിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു, അതിനെ മുഴുവനും തോലുരിച്ച് എറിഞ്ഞു കളഞ്ഞു, അതിന്റെ കൊമ്പുകൾ വെളുത്തുപോയിരിക്കുന്നു. യഥാർത്ഥത്തിൽ വെട്ടിക്കിളിക്ക് ഒരു അത്തിവൃക്ഷത്തെ മുഴുവൻ നശിപ്പിക്കാം. അവ അത്തിവൃക്ഷത്തെ മുഴുവനും തോലുരിച്ച് ഒടിച്ചു കളഞ്ഞു, കൊമ്പുകൾ പോലും വെളുത്തുപോയിരിക്കുന്നു. ഇനിയും ആ തായ്തടി അല്ലാതെ ഒന്നും ശേഷിക്കുന്നില്ല. ജനങ്ങൾക്ക് യോവേൽ ഒരു ദൂത് കൊടുക്കുന്നു. ഇപ്രകാരം ഒരു വിഷമം പിടിച്ച ചുറ്റുപാടിൽ ജനങ്ങൾ എന്ത് ചെയ്യണമെന്ന് യോവേൽ അവരോട് പറയുവാൻ പോകുകയാണ്. അവർ ചെയ്യേണ്ട 10 കാര്യങ്ങൾ പ്രവാചകൻ പറയുന്നു. അടുത്ത വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുവാൻ പോവുകയാണ്. 10 കാര്യങ്ങളുണ്ട്, ശ്രദ്ധിച്ചു കേൾക്കണേ. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലെ പ്രശ്നങ്ങൾക്കും ഈ കാര്യങ്ങൾ വളരെ പ്രായോഗികമാണ്. 8-ാം വാക്യം ഞാൻ വായിക്കട്ടെ. യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി രട്ടുടുത്തിരിക്കുന്ന കന്യകയെപ്പോലെ വിലപിക്കുക. വളരെ അസാധാരണമായ ഒരു സംഗതിയാകുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രശ്നപരിഹാരത്തിനുള്ള 10 കാര്യങ്ങളിൽ ആദ്യത്തേത് ഇവിടെ കാണുന്നു. അവർ വിലപിക്കണം. യൗവനത്തിലെ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെപ്പോലെ, വിധവയെപ്പോലെ വിലപിക്കുവാനാണ് പ്രവാചകൻ പറയുന്നത്. ഒരുപക്ഷെ ഭർത്താവ് യുദ്ധരംഗത്ത് മരിച്ചു വീണതായിരിക്കും. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയുടെ ദുഃഖം നമുക്ക് ഊഹിക്കാവുന്നതിനപ്പുറമായിരിക്കും. ഇസ്രായേലിൽ ഒരു കന്യകയ്ക്ക് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ആ ദമ്പതികളെ ഭാര്യ എന്നും ഭർത്താവ് എന്നും ആകുന്നു സംബോധന ചെയ്യുന്നത്. പക്ഷേ പെൺകുട്ടി കന്യക തന്നെ ആയിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭർത്താവ് അപ്രകാരത്തിലുള്ള ഒരു വ്യക്തിയാകുന്നു. വിവാഹം നടക്കുന്നതിന് മുൻപ് മരിച്ചുപോയി. അനുതാപത്തിന്റെ വേദന ഇപ്രകാരം തന്നെ ആഴമേറിയതാകുന്നു. യോവേൽ തന്റെ ജനത്തോട് പറയുന്നത് അവർ അപ്രകാരം വിലപിക്കണം എന്നാകുന്നു. പ്രിയ സുഹൃത്തെ, താങ്കളുടെ സമൂഹത്തെക്കുറിച്ചുള്ള താങ്കളുടെ ഭാരം എത്രമാത്രമാകുന്നു? ആഴമായി വിലപിക്കുവാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ? താങ്കളുടെ പാപത്തെക്കുറിച്ചുള്ള ആ വേദന, ആ അനുതാപം, അത് എത്രമാത്രം ആത്മാർത്ഥമായിട്ടുള്ളതാകുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. 9-ാം വാക്യത്തിൽ ഭോജനയാഗവും പാനീയയാഗവും യഹോവയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ദുഃഖിക്കുന്നു. ഭോജനയാഗവും പാനീയയാഗവും യഹോവയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു യാഗം കഴിക്കുവാൻ പോലും അവരെ കൊണ്ട് സാധിക്കുന്നില്ല. യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ദുഃഖിക്കുന്നു. സമൂഹത്തിലെ പ്രശ്ന പരിഹാരത്തിനുള്ള 10 നിർദ്ദേശങ്ങളിൽ പ്രവാചകൻ 2-ാമത്തെ നിർദ്ദേശം ഈ വാക്യത്തിലെ പ്രസ്താവനയിലൂടെ നമുക്ക് നൽകുന്നു. ദുഃഖിക്കുന്നവരായ പുരോഹിതന്മാർ, ശുശ്രൂഷകന്മാർ ദുഃഖിക്കുന്നു. ഈ ഭാഗത്തുടനീളം ഇതേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മദ്യപന്മാർ ദുഃഖിക്കുന്നു, പുരോഹിതന്മാർ ദുഃഖിക്കുന്നു. കാരണം ഈ വെട്ടിക്കിളി വിതച്ച നാശത്താൽ ദേശത്തെ സാമ്പത്തിക അവസ്ഥ ആകെ താറുമാറായിരിക്കുകയാണ്. യാഗമായി അർപ്പിക്കുവാൻ കൊള്ളാവുന്ന ഒന്നും വെട്ടിക്കിളി ശേഷിപ്പിച്ചിട്ടില്ല. ദൈനംദിനമുള്ള ആരാധനയുടെ ഭാഗമായിരുന്നു ഭോജനയാഗവും പാനീയയാഗവും, അതുപോലും മുടങ്ങിപ്പോയിരിക്കുന്നു. എന്തൊരു കഷ്ടം! യോവേൽ പ്രവാചകൻ യെരുശലേമിലായിരുന്നു ശുശ്രൂഷിച്ചിരുന്നത്. ഇത് മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ഒരു വാക്യം കൂടിയാണ് ഈ 9-ാം വാക്യം. ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരോടാണ് പ്രവാചകൻ സംസാരിക്കുന്നത്. 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, വയൽ ശൂന്യമായി തീർന്നു, ധാന്യം നശിച്ചും പുതുവീഞ്ഞു വറ്റിയും എണ്ണ ക്ഷയിച്ചും പോയിരിക്കാൻ ദേശം ദുഃഖിക്കുന്നു. വെട്ടിക്കിളി വരുത്തി വെച്ച ക്ഷാമം നോക്കിക്കേ. ഒലിവെണ്ണയില്ല, മുന്തിരിങ്ങ ഇല്ല, ധാന്യമില്ല. ഒഴിച്ചു കൂടാനാവാത്ത 3 വിളവുകളും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദേശം ദുഃഖിക്കുന്ന അവസ്ഥ. ദേശവും ജനങ്ങളും ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഒന്നാണല്ലോ മോശയ്ക്കനായ പ്രമാണം. ഒരു കൂട്ടം ആളുകൾക്ക് മാത്രമല്ല, പിന്നെയോ ഒരു ദേശത്തിന് കൊടുത്തതാണ്. യോവേൽ മദ്യപന്മാരോട് സംസാരിച്ചു, പുരോഹിതന്മാരോട് സംസാരിച്ചു, ഇനിയും കൃഷിക്കാരോട് സംസാരിക്കുവാൻ പോകുന്നു. 11-ഉം 12-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, കൃഷിക്കാരെ ലജ്ജിപ്പിൻ, മുന്തിരിത്തോട്ടക്കാരെ കോതമ്പിനെയും യവത്തെയും ചൊല്ലി മുറയിടുവിൻ. വയലിലെ വിളവ് നശിച്ചു പോയല്ലോ. മുന്തിരിവള്ളി വാടി, അത്തിവൃക്ഷം ഉണങ്ങി, മാതളം, ഈന്തപ്പന, നാരകം മുതലായി പറമ്പിലെ സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു. ആനന്ദം മനുഷ്യരെ വിട്ട് മാഞ്ഞു പോയല്ലോ. ആദ്യം പറയുന്നു കൃഷിക്കാരെ ലജ്ജിപ്പീനെന്ന്, പിന്നെ പറയുന്നു മുന്തിരിത്തോട്ടക്കാരെ മുറയിടുവിനെന്ന്. ദേശത്തിന്റെ അവസ്ഥയോർത്ത് ലജ്ജിപ്പാനും മുറയിടുവാനും പ്രവാചകൻ പറയുന്നു. എത്രമാത്രം നശിച്ച ഒരവസ്ഥയാകുന്നു ഇവിടെ വിശദീകരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, പുരോഹിതന്മാരെ രട്ടെടുത്ത് വിലപിപ്പീൻ, യാഗപീഠത്തിന്റെ ശുശ്രൂഷകന്മാരെ മുറയിടുവിൻ. എന്റെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെ, ഭോജനയാഗവും പാനീയയാഗവും നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ മുടങ്ങിപ്പോയിരിക്കുക കൊണ്ട് നിങ്ങൾ വന്ന് രട്ടുടുത്ത് രാത്രി കഴിച്ചു കൂട്ടുവിൻ. ഇവിടെ പറയുന്നു പുരോഹിതന്മാരെ രട്ടുടിപ്പീൻ, വിലപിപ്പീൻ, യാഗപീഠത്തിന്റെ ശുശ്രൂഷകന്മാരെ മുറയിടുവീൻ. യാഗത്തിന് ഉപയോഗിക്കുവാൻ വേണ്ടതായ ഒന്നും ഇല്ലാതിരുന്നതിനാൽ പുരോഹിതന്മാർക്ക് തങ്ങളുടെ ചുമതല ചെയ്തു തീർക്കുവാൻ സാധിക്കാതെ വന്നു. ഭോജനയാഗവും പാനീയയാഗവും ഇല്ലാതിരുന്നതിനാൽ പുരോഹിതന്മാർ രട്ടുടുത്ത് രാത്രി മുഴുവൻ വെണ്ണീറിൽ കഴിച്ചു കൂട്ടുവാൻ തുടങ്ങുകയാണ്. അതിനുവേണ്ടി പ്രവാചകൻ അവരെ ഉദ്ബോധിപ്പിക്കുകയാണ്. ദേശത്തെ സാമ്പത്തിക സ്ഥിതി തകരാറിലായതിനാൽ ദൈവത്തിന് യാഗം കഴിക്കുവാൻ പോലും അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നാൽ തന്നെ ദൈവം ഒരു കാര്യം വ്യക്തമായി പറയുന്നു, ഈ ചടങ്ങുകളും ആചാരങ്ങളും അല്ല പ്രധാനപ്പെട്ടത്, പിന്നെയോ ജനത്തിന്റെ ഹൃദയം. അതെ, അനുതാപമുള്ള ഹൃദയം. പശ്ചാത്താപ വിവശനായ ദാവീദ് രാജാവ് പാടി തോർക്കുന്നില്ലേ, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ഇതുവരെയും താൻ ചോദിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഈ ജനത്തോട് പറയുകയാണ്. മോശയിലൂടെ ദൈവം ന്യായപ്രമാണം കൊടുത്തപ്പോൾ 7 പെരുന്നാളുകൾ അവർക്ക് നിയമിച്ചു. ദുഃഖത്താൽ നീണ്ട ഒരു മുഖവുമായി തന്റെ മുൻപിൽ ആരും വരരുതെന്ന് ദൈവം വ്യക്തമാക്കുകയും ചെയ്തു. തന്റെ ആലയത്തിൽ വരുന്ന ഓരോരുത്തരും ആനന്ദത്തോടും ഹൃദയത്തിൽ സന്തോഷത്തോടും കൂടി മാത്രമേ ആകാവൂ എന്ന് ദൈവം ആഗ്രഹിച്ചു. ഇന്ന് ആരാധനയ്ക്ക് പോകുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരാധനയ്ക്കിരിക്കുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരുടെയും മുഖത്തൊരു സന്തോഷവുമില്ല. ആരാണ്ടൊക്കെ എങ്ങാണ്ടൊക്കെ ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്തുവാൻ പോയിരിക്കുന്ന മട്ട. തിങ്കളാഴ്ച രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ കൂട്ടർ. ശനിയും ഞായറും സ്കൂളിൽ പോകാതിരുന്നപ്പോൾ കുട്ടിയാകെ മടിപിടിച്ചു. തിങ്കളാഴ്ച രാവിലെ എഴുന്നേറ്റപ്പോൾ തലവേദനയാകുന്നെന്നും പനിയാകുന്നെന്നും പല്ലുവേദനയാകുന്നുവെന്നും അങ്ങനെ എന്തെല്ലാം വേദനകൾ പലതും പറഞ്ഞ് രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. പക്ഷേ മുൻപിലും പിൻപിലും സൂക്ഷിച്ചിട്ടുള്ള ചൂരൽ പേടിച്ച് ഒരു വിധത്തിൽ ലോകത്തെ മുഴുവൻ ശപിച്ചുകൊണ്ട് സ്കൂളിൽ പോകും. ഇങ്ങനാണോ താങ്കളുടെ ആരാധനയ്ക്ക് പോക്ക് സുഹൃത്തെ? ആകെ ഒരു ദിവസം അവധി കിട്ടിയപ്പോൾ പള്ളിയിൽ പോകണമില്ലേ? ആ സമയത്തെ TV പരിപാടി എങ്ങനെ കളയും? ഈ മനസ്സില്ലാ മനസ്സോടെ വരുന്നത് കൊണ്ട് എല്ലാം കുറ്റം. പാട്ടൊന്ന് കൂടിപ്പോയതിന് കുറ്റം. ശുശ്രൂഷകൻ ചെയ്ത പരസ്യം നീണ്ടുപോയി. പ്രസംഗകൻ 1 മിനിറ്റ് കൂടുതലാണ് പ്രസംഗിച്ചത്. അങ്ങനെ പോകുന്നു പരാതികളുടെ പട്ടിക. എന്താ കാരണമെന്നറിയാമോ? മനസ്സ് വേറെ എങ്ങാണ്ടാണ്. ഈ പറയുന്നവർ 3-ഉം 4-ഉം മണിക്കൂർ ബസ് കാത്ത് ബസ് സ്റ്റാൻഡിലും 6-ഉം 7-ഉം മണിക്കൂർ ഒരു അപേക്ഷ കൊണ്ട് സർക്കാർ ഓഫീസിന്റെ പടിക്കലും കാത്തിരിക്കും. സുഹൃത്തെ, ഇങ്ങനെ ആരാധിച്ചത് കൊണ്ട് താങ്കൾക്ക്, മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ? ഒന്നുമില്ല. എന്ന് മാത്രമല്ല, ഇത് ദോഷം വരുത്തി വെക്കുക മാത്രമേ ചെയ്യൂ. സൂക്ഷിക്കണം. ഈ കുന്തം വിഴുങ്ങിയതുപോലുള്ള പലരുടെയും ഇരിപ്പ് കാണുമ്പോൾ ഞാൻ സാധാരണ ചിരിക്കാനും കൂടി കൊള്ളാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞു പോകും. പിന്നെ അതായി കുറ്റം. ഒന്ന് പുഞ്ചിരിക്കുക പോലും ചെയ്യാത്ത വിശുദ്ധന്മാരെ ഞാൻ ആ പല ആരാധനകളിൽ കണ്ടിട്ടുണ്ട്. അവർ ഒന്ന് പുഞ്ചിരിച്ചെങ്കിൽ എനിക്ക് തോന്നുന്നത് ആയത് അവർക്ക് തന്നെ ഗുണം ചെയ്യുമെന്നത്ര. സുഹൃത്തെ, ചിരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. ചിരിപ്പിക്കുവാൻ മാത്രം ആരാധനയിൽ പരിപാടികൾ ക്രമീകരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു പറഞ്ഞു വരുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അത് ശരിയാണെന്ന് ഞാൻ പറയില്ല. മുഖം കണ്ടാൽ അറിയാം അതിന്റെ പിൻപിലെ സന്തോഷമില്ലാത്ത ഹൃദയം. ഇനിയും ഇതൊന്ന് ശ്രദ്ധിച്ചു കൊള്ളണേ. ഇന്നത്തെ പോലെ തന്നെ യോവേൽ പ്രവാചകന്റെ കാലത്തും ദേവാലയത്തിൽ ഒരു സന്തോഷവുമില്ലായിരുന്നു. അതെ, ദൈവം ആഗ്രഹിച്ചതിന് എത്ര വിപരീതമായുള്ള ഒരു ക്രമീകരണം. നിങ്ങൾ വിലപിക്കണം, നിങ്ങൾ രട്ടിലും വെണ്ണീറിലും ഇരിക്കണം, നിങ്ങൾ മുറയിടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ദൈവം തന്റെ ജനത്തോട് ആദ്യമായിട്ടാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ആനന്ദത്തോടുകൂടി എന്റെ സന്നിധിയിൽ വരയണം എന്നാകുന്നു. കാരണം മറ്റൊന്നുമല്ല, രാജ്യത്തെ പാപമാകുന്നു ഇവരെ ഇപ്പോൾ ദുഃഖത്തിലാക്കിയത്. ഈ ആനന്ദത്തിന്റെ കുറവ് ഇന്നും ഇതേ കാരണത്താലാകുന്നു ഉണ്ടായിട്ടുള്ളത്. വളരെ കഠിന പ്രയത്നം ഇന്ന് ലോകം ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. എന്നിരുന്നിട്ടും ഒരു ചിരി കാണുവാൻ, സംഗീതം പരമാവധി ഉച്ചത്തിലും വേഗത്തിലും ഫലിതങ്ങൾ അശ്ലീലങ്ങളും ആയ മതിയാകൂ എന്ന ഗതിയാണിപ്പോൾ. അല്പം ശബ്ദം ഉയർത്തി ഒന്ന് ചിരിച്ചു പോയാൽ ആയത് പാപമാകുന്നു എന്നാണ് നമ്മുടെ പല ആരാധനാ സ്ഥലങ്ങളിലും ചിന്തിക്കുന്നത് അല്ലേ സുഹൃത്തെ? ഇന്ന് നമ്മുടെ സന്തോഷം എവിടെയാണ്? പാപം മൂലം അത് പോയില്ലേ? നമുക്ക് സന്തോഷമുണ്ടാകുവാൻ ദൈവം സഹായിക്കുന്നില്ല. അവിടുന്ന് ഈ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ വിലാപവുമായി എന്റെ അടുത്തേക്ക് വരുവീൻ, എനിക്കത് ഇഷ്ടമല്ല. പക്ഷേ നിങ്ങൾ പാപികളാകുന്നു, നിങ്ങളുടെ മാനസാന്തരം കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 14 വാക്യം നോക്കിക്കാട്ടെ. ഒരു ഉപവാസ ദിവസം നിയമിപ്പിൻ, സഭായോഗം വിളിപ്പിൻ, മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടി വരുത്തുവിൻ, യഹോവയുടെ നിലവിളിപ്പിൻ. ഒരു ഉപവാസ ദിവസം നിയമിപ്പിൻ. ഇങ്ങനൊരു കാര്യം ചെയ്യുവാൻ ഇതിനു മുൻപ് ദൈവം ആവശ്യപ്പെട്ടിട്ടില്ല. ദൈവം അവർക്ക് പെരുന്നാളുകൾ അഥവാ വിരുന്ന് ദിവസങ്ങൾ നിയമിച്ചിരുന്നു. പക്ഷെ അവർ പാപത്തിൽ ഉഴലുന്നതുവരെ ഉപവാസ ദിവസം നിയമിച്ചിരുന്നില്ല. യോവേൽ അവരോട് പറയുന്ന ഒരു പാപം, അതെ, രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്ന പാപം മദ്യപാനമായിരുന്നു. ഈ ദുഷ്പ്രവണത ആ ദേശത്തെ മനുഷ്യരുടെ സ്വാഭാവിക ചിന്താഗതികളെ നശിപ്പിച്ചിട്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കാത്ത സ്ഥിതിയിൽ എത്തിച്ചു. ലഹരിക്കടിമയാകുന്നവരുടെ ഗതി അതാണല്ലോ. മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകുന്ന ചിന്താഗതികൾ മാത്രം, ഒരു യോജിപ്പുമില്ലാത്ത ചിന്താഗതി. തുടർന്ന് പറയുന്നു, സഭായോഗം വിളിപ്പിൻ. പ്രശ്നപരിഹാരത്തിന് പ്രവാചകൻ നിർദ്ദേശിക്കുന്ന 8 മാർഗമാണിത്, സഭായോഗം വിളിപ്പിൻ. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ജനം ഒന്നിച്ചുകൂടണം. തന്റെ ജനം ഒന്നിച്ചുകൂടി തന്റെ സന്നിധിയിൽ സന്തോഷിക്കണമെന്ന് ദൈവം അരുളി ചെയ്തതാണ്. പക്ഷേ ഇവിടെ സഭായോഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭയഭക്തി ബഹുമാനങ്ങൾ ഉയർത്തുന്ന കൂടിവരവ് എന്നാണ്. ആനന്ദിക്കുവാൻ മാത്രമല്ല, പിന്നെയോ, മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തുവിൻ. പള്ളിയിൽ പോകുവാനുള്ള സമയമായിരുന്നു ഇത്. കഴിഞ്ഞ അനേകം നാളുകളായി ഒരു മന്ദീഭവിച്ച അവസ്ഥയാണല്ലോ നാം കാണുന്നത്. അനേക വീടുകളിൽ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും യാതൊരു സ്ഥാനവുമില്ല. അതെ, എന്തൊരു ബുദ്ധിമുട്ടിയ അവസ്ഥ. പ്രശ്നപരിഹാരത്തിന് പറയുന്ന 10 കാര്യം കേൾക്കണ്ടേ, യഹോവയുടെ നിലവിളിപ്പീൻ. എന്തിനാണ് യഹോവയുടെ നിലവിളിക്കാൻ പറയുന്നത്? കാരണം ദൈവം കരുണാസമ്പന്നനാണ്, ദൈവം കൃപാലു തന്നെയാണ്, ദൈവം ക്ഷമിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവം അത്ഭുതവാനായ ദൈവമാകുന്നു. ഈ പ്രയാസഘട്ടത്തിൽ ജനം അവിടുത്തെ അടുത്തേക്ക് വരണം. അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യും. എത്ര നല്ലവനായ ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം അവങ്കൽ ആശ്രയിച്ചിട്ടുള്ള ആരും ഒരു നാളും ലജ്ജിതരായി തീരുവാൻ അനുവദിച്ചിട്ടില്ല. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിയും കരുണയോടെ കടാക്ഷിക്കുന്ന സർവശക്തനായ ദൈവം താങ്കളുടെ ആശ്രയമായിട്ടുണ്ടോ? പ്രിയ സഹോദര, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരി, താങ്കളുടെ ആശ്രയം എന്തൊന്നിലാകുന്നു? ആകെ പ്രശ്നത്തിന്റെ നടുവിലായ ദാവീദ് രാജാവ് യഹോവയെ തന്റെ ആശ്രയമായി അനുഭവിച്ചറിഞ്ഞ് പാടുന്നത് വായിച്ചിട്ടില്ലേ 34 സങ്കീർത്തനം? എത്ര ആശ്വാസം പകരുന്നതാണ്. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. 34 സങ്കീർത്തനം എഴുതുന്നത് വരെയും ദാവീദ് ആശ്രയിച്ചതായി എല്ലാ മനുഷ്യരും തന്നെ സഹായിക്കുവാൻ സാധിക്കാത്തവരായി തീർന്നു. ആദ്യം രാജ്യത്തെ രാജാവായിരുന്ന ശൗലിൽ ആശ്രയിച്ചു. പക്ഷെ ശൗൽ ദാവീദിനെ കൊല്ലുവാൻ ശ്രമിക്കുകയാണ്. പിന്നെ സ്വന്തം ഭാര്യയായ മീഖളിൽ അവൻ ആശ്രയം അർപ്പിച്ചു. അവളുടെ അടുത്ത് നിന്ന് അഭയം തേടി. പക്ഷെ ആകെ നിരാശിതനായി. അവിടെ നിന്നും ഓടി തന്റെ ആത്മീയ ഗുരു കൂടിയായിരുന്ന ശമൂവേലിന്റെ അടുത്ത് നിന്നു. പക്ഷെ അവിടെയും താങ്ങുവാനായില്ല. അവിടെ നിന്നും രാജകുമാരനും തന്റെ ഉറ്റ സ്നേഹിതനുമായ യോനാഥാന്റെ അടുത്തെത്തി. പക്ഷെ ഫലമുണ്ടായില്ല. ഒടുവിൽ സ്വന്തം രാജ്യത്ത് അഹീമേലെക്കിന്റെ അടുത്തും രക്ഷ കാണാതെ വന്നപ്പോൾ ദാവീദ് അയൽ രാജ്യമായ ഗത്തിലേക്ക് ഓടിപ്പോയി, ഫിലിസ്തീനയുടെ നാട്ടിലേക്ക്, തന്റെ ശത്രു രാജ്യത്തേക്ക്. അവിടെ അവൻ ദാവീദിനെ തിരിച്ചറിഞ്ഞപ്പോൾ ദാവീദ് ഭ്രാന്ത് നടിച്ച് രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ടു വരുന്ന വഴിയിൽ പാടുന്ന പാട്ടാണ് 34 സങ്കീർത്തനം. ലോകത്തിലെ എല്ലാ ആശ്രയസ്ഥാനങ്ങളും നഷ്ടപ്പെട്ട ദാവീദ് ദൈവത്തിൽ യഥാർത്ഥ ആശ്രയം കണ്ടെത്തി. നമ്മുടെ പ്രശ്നങ്ങൾ മറ്റൊരാളോട് പറഞ്ഞാൽ അവർക്ക് അത്ര ഗൗരവമായി അത് മനസ്സിലാകില്ല. പക്ഷേ താങ്കളെ ഉള്ളേ അവസ്ഥയിൽ മനസ്സിലാക്കുന്ന ഒരു യേശുവുണ്ട്. എന്തുകൊണ്ട് അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നില്ല? നാളുകളായി ചില ദുർസ്വഭാവങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ പാടുപെടുന്ന ഒരു വ്യക്തിയാകുന്നുവോ താങ്കൾ സുഹൃത്തെ? എന്തിനിങ്ങനെ നരകിച്ചു കഴിയണം? എല്ലാവരും നിന്നെ കുറ്റം പറയുന്നതല്ലാതെ ആരെങ്കിലും ഒരു നല്ല മാർഗം പറഞ്ഞു തരുന്നില്ല? മടുത്തു ഇല്ലേ? ആരെങ്കിലും ഒന്ന് സഹായിക്കുവാൻ, പണം തന്നല്ല, താങ്കളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ, ഒരു നല്ല വാക്ക് പറയുവാൻ, അതൊന്ന് കേൾക്കുവാൻ താങ്കൾ കൊതിക്കുന്നതായ അവസ്ഥ. ക്രിസ്തുവിന്റെ അടുത്തേക്ക് വരൂ. താങ്കളുടെ മനസ്സിന്റെ പ്രയാസം മുഴുവൻ അവിടുത്തോട് തുറന്നു പറയുക. സ്നേഹവാനായ അരുമനാഥൻ താങ്കളെ ആശ്വസിപ്പിച്ചു വഴി നടത്തും. ക്രിസ്തുവിന് ആവശ്യം നീതിമാന്മാരെയല്ല, പിന്നെയോ അനുദപിക്കുന്ന പാപികളെയാണ്. സ്വയനീതി പറഞ്ഞു പുകഴുന്നതായ ആളുകൾ, അവർക്കൊരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കില്ല. എന്നാൽ തന്റെ തെറ്റിനെ ഏറ്റുപറയുവാൻ മനസ്സുള്ളവൻ, താൻ തെറ്റുകാരനാകുന്നു എന്നുള്ള വലിയ ദുഃഖം ഹൃദയത്തിലുണ്ടാകുമ്പോൾ, എന്നെക്കൊണ്ട് പരിശ്രമിച്ചിട്ട് പരാജയം മാത്രമാണ് ഫലമെന്ന് ചിന്തിക്കുന്നവർക്ക്, അതെ, അവരെ അരികെ തണച്ച് സ്നേഹിക്കുന്ന നല്ല പിതാവ്, താങ്കൾക്ക് വേണ്ടി അവൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു. താങ്കളുടെ ഏറ്റവും വലിയ പ്രശ്നം ക്രിസ്തു ഇല്ലാത്തതാകുന്നു. ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് എങ്ങനെ വരണം എന്നറിയില്ല എങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. വിശ്വാസത്തോടെ, ആത്മാർത്ഥതയോടെ തുടർന്ന് ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എനിക്ക് മുൻപേ നിങ്ങൾ ചൊല്ലുന്നു. യേശു കർത്താവേ, ഞാൻ എൻ്റെ തെറ്റുകൾ അനുദപിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു. അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ വസിച്ച് എന്നെ അങ്ങയുടെ പൈതലാക്കണമേ. എൻ്റെ ഭാരങ്ങളും പ്രശ്നങ്ങളും അവിടുന്ന് അറിയുന്നല്ലോ. അവ പോക്കി എനിക്ക് സമാധാനവും സന്തോഷവും തരണമേ. എൻ്റെ പ്രാർത്ഥന കേട്ടതിന് നന്ദി. ആമേൻ.